Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. The title is Saddarshanam Satsanga, presented by Sri Nochur Venkatraman. Thank you. Om Namah Shivaya.
കുഞ്ചസ്വാമി എന്ന് പറഞ്ഞ ഭഗവാന്റെ ഒരു പാർശ്വതനുണ്ടായിരുന്നു. അദ്ദേഹം പാലക്കാട്ടിലെ ജനിച്ച ആളാണ്. പാലക്കാട്ടിലുള്ളപ്പോ തന്നെ അദ്ദേഹം കുട്ടിക്കാലത്ത് തന്നെ എലപ്പുള്ളി ആ ഭാഗത്ത് ജനിച്ചതാണ്. അദ്ദേഹത്തിന്റെ അച്ഛൻ അവരൊക്കെ ഈ തമിഴ് സമ്പ്രദായം കുറെ പാലക്കാടുണ്ടായിരുന്നു. ഈ വൈദ്യന്മാരെ അവരവരൊക്കെ ഈ തമിഴ് വേദാന്ത ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കൽ ഇങ്ങനെയൊക്കെ ഒരു സമ്പ്രദായം. അദ്ദേഹത്തിന് കുട്ടിക്കാലം മുതൽ തന്നെ പല വിധത്തിലുള്ള ദർശനങ്ങളും തമിഴ് വേദാന്ത പരിശീലനമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഒരു 20 വയസ്സാവുമ്പോഴാണ് തിരുവണ്ണാമലയ്ക്ക് പോയത്. ഒരുപക്ഷെ ഭഗവാന്റെ പാർശ്വതന്മാരിൽ ഏറ്റവും അധികം കൂടുതൽ ഭഗവാന്റെ അടുത്ത് ഇരുന്ന ആളും ഏറ്റവും അവസാനമായിട്ട് സമാധിയായ അദ്ദേഹത്തിന് ശേഷം ഒന്ന് രണ്ടുപേർ പോയി എങ്കിലും വളരെ അടുത്തവരിൽ ഏറ്റവും അവസാന സമാധിയായതും അദ്ദേഹമാണ്. 1991 അദ്ദേഹത്തിന്റെ സമാധി. 91 1920 സ്കന്ധാശ്രമത്തിൽ ഭഗവാനെ കണ്ടുവരും. അദ്ദേഹത്തിനും അപ്പോ 20 വയസ്സായിട്ടുണ്ടാവും വിചാരിക്കും. അതായത് ഏകദേശം 93 or 92 വയസ്സ് വരെ ഇരുന്നു അദ്ദേഹം. അപ്പൊ അദ്ദേഹം സ്കന്ധാശ്രമത്തിൽ ഭഗവാനെ കാണാൻ പോകുമ്പോ ആദ്യമായി ഭഗവാൻ എന്ത് ഉപദേശിക്കുന്നുവോ അതിനെ തനിക്ക് ഉപദേശമായിട്ട് എടുക്കാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന് ടീച്ചിങ്സ് ഒക്കെ നല്ലവണ്ണം അറിയാം. അതൊന്നും ഇനിയിപ്പോ പ്രത്യേകിച്ച് ആവശ്യമല്ല. അദ്ദേഹം പുസ്തകങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ അപ്പൊ തന്നെ ഒരുമാതിരി പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഗുരു ആദ്യമായി എന്തു പറയണോ അതിനെ ഉപദേശമായിട്ട് എടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ അദ്ദേഹം തിരുവണ്ണാമലയ്ക്ക് പോകുമ്പോ എല്ലാവർക്കും ഒരു ഭ്രമം ഉണ്ടാവും സിദ്ധന്മാരെ കുറിച്ച്. സിദ്ധന്മാർ എന്തൊക്കെയോ ചെയ്യും, അവർക്ക് പല സിദ്ധികളുണ്ടാവും, പലതും കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അദ്ദേഹം അതും കൊണ്ടാണ് അരുണാചലത്തിൽ പോയത്. അവിടെ പോകുമ്പോ ഭഗവാൻ അന്ന് അമ്മയുണ്ട്, അഴകമ്മാളുണ്ട് അവിടെ. അപ്പോ കുഞ്ഞുസ്വാമി പോകുന്നതിന് തലേ ദിവസമാണ് മുമ്പ് ഒരു അണ്ണാമലൈ സ്വാമി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, അദ്ദേഹം മരിച്ചിരിക്കുന്നു പ്ലേഗ് വന്നിട്ട്. അപ്പോഴാണ് കുഞ്ചുസ്വാമി പോയത്. അമ്മ കരയാണ്, നല്ലൊരു പയ്യൻ പോയല്ലോ എന്ന്. അപ്പൊ ഭഗവാൻ പറയാതാ ഒരാള് പോയാ ഇനിയൊരാള് വന്നിരിക്കണു എന്ന് പറഞ്ഞു. എന്നിട്ട് കുഞ്ചുസ്വാമി അവിടെ ഇരിക്കും, അവിടെ ഇരിക്കുകയാണ്. ഒന്നും മിണ്ടിയില്ല ഭഗവാൻ വളരെ നേരത്തേക്ക്. കുമ്മട്ടിയില് ഒരു പാത്രം വെച്ചു, ആ പാത്രത്തിൽ എന്തോ പൊടിയിട്ടു, വെള്ളം ഒഴിച്ചു, എന്നിട്ട് ഇളക്കി. പാവം കുഞ്ചുസ്വാമി വിചാരിച്ചു ഈ സിദ്ധന്മാർ എന്തൊക്കെയോ ഔഷധികളൊക്കെ ഉണ്ടാക്കും, അങ്ങനെ എന്തോ ഉണ്ടാക്കുകയാണോ എന്ന് വിചാരിച്ചു. അദ്ദേഹം ഒന്നുമില്ല, കഞ്ഞിയാണ്, കഞ്ഞിപ്പൊടി എന്തോ ഇട്ട് ഇളക്കിയതാണ് കുമ്മട്ടിയിൽ വെച്ചിട്ട്. അപ്പോ എന്നിട്ട് കുഞ്ചുസ്വാമിയോട് പറഞ്ഞു ആ കൊട്ടയെ പൊക്കാൻ പറഞ്ഞു. എന്തോ ഔഷധിയാണ് നമുക്കും തരുന്നൊക്കെയാണ് വിചാരിച്ചത് കുഞ്ചുസ്വാമി. അവിടെ ഒരു കൊട്ട ഉണ്ടായിരുന്നു, ആ കൊട്ട പൊന്തിക്കാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം കൊട്ട പൊന്തിച്ചപ്പോ 4 നായ്ക്കുട്ടികൾ അതിനകത്തുനിന്നും പുറത്തു വന്നു. ഭഗവാൻ പറഞ്ഞു 4 ഇതാണ് ആദ്യമായി പറഞ്ഞ വാക്ക്. ബാക്കിയൊക്കെ ഭഗവാൻ ചെയ്ത് കാണിച്ചത്രേ ഉള്ളൂ. 4 എന്ന് പറഞ്ഞു. അദ്ദേഹം ആ 4 നായ്ക്കുട്ടികളെയും പിടിച്ചു. എന്നിട്ട് കഞ്ഞി ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് ഒന്നൊന്നാ വിട്, ഓരോ നായ്ക്കുട്ടിയായിട്ട് വിടാൻ പറഞ്ഞതാണ് കുഞ്ചുസ്വാമി. ഇത് തന്നെ ഉപദേശമായിട്ട് എടുത്തു, 4 മഹാവാക്യങ്ങളെ പിടിക്കൂ, എന്നിട്ട് അറ്റാച്ച്മെന്റ് ഓരോന്നായിട്ട് ഉള്ളുന്ന് വിടുവെന്നാണ്. ഈ 4 മഹാവാക്യത്തിന്റെ അർത്ഥം നല്ലവണ്ണം മനനം ചെയ്ത് ലോകത്തിൽ ഓരോ വസ്തുക്കളോടുള്ള ആസക്തിയായിട്ട് പതുക്കെ 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 നീക്കിയാൽ സത്യം നല്ലവണ്ണം പ്രകാശിക്കും എന്നുള്ളത് തന്നെ അദ്ദേഹം ഉപദേശമായിട്ട് എടുത്തു എന്ന് പറയും. സ്വാമി തന്നെ പറഞ്ഞിട്ടുള്ള ഐക്യത, ഓരോ 4 മഹാവാക്യവും ഈ ബോധത്തിനെ നമുക്ക് തെളിച്ചു തരുന്നു. പക്ഷെ ആ ബോധത്തിനെ തെളിയാൻ തടസ്സം എന്താ? രാഗദ്വേഷങ്ങളാണ്. ആ രാഗദ്വേഷങ്ങൾ ഒന്നൊന്നായി വിടുംതോറും ഈ ബ്രഹ്മാനുഭൂതി തെളിഞ്ഞു കിട്ടും. പല ആളുകളും ചോദിക്കും ഞങ്ങൾക്ക് വ്യക്തമായിട്ട് ഈ പറയുന്ന ടീച്ചിങ് ഒക്കെ മനസ്സിലായി, പിന്നെ എന്തുകൊണ്ട് അനുഭൂതി വരണില്ല എന്ന് വെച്ചാൽ അനുഭൂതിക്ക് തടസ്സം പല വസ്തുക്കളോടുള്ള പറ്റിക്കൂടലാണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം എന്താണ് തടസ്സം. ജ്ഞാനം സിദ്ധമാണ്, ജ്ഞാനമൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല, എല്ലാവരും ജ്ഞാനികളാണ്. പക്ഷെ അതിന്റെ മേലെ ഒരുപാട് കുപ്പയിട്ടുണ്ട്. ആ കുപ്പ എന്താ? പല വസ്തുക്കളോടുള്ള പുതിയതായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പഴയ ചെയ്യുന്നതും വേണ്ട വെച്ചാൽ മതി. ജ്ഞാനം എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ട് കിട്ടില്ല, ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ് കിട്ടുക. പലതും ചെയ്യുന്നത് ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഈ സന്ധ്യാവന്തനാദികളൊക്കെ അനുഷ്ഠിക്കുമ്പോ ഒരു ചൊല്ലുണ്ട്, സന്ധ്യാവന്തനം എന്നുള്ളത് ഒരു യോഗ സാധനയാണ് ശരിക്കും. അപ്പൊ ബ്രാഹ്മണർക്ക് അത് ധർമ്മശാസ്ത്രങ്ങൾ പറയണത് ഞങ്ങളത് ചെയ്തിട്ടില്ലെങ്കിൽ നിത്യകർമ്മമാണ്, ദിവസം ചെയ്യണം എന്നാണ്. ചെയ്തിട്ടില്ലെങ്കിൽ എന്താവും? പ്രത്യവായ ചെയ്ത എന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ ചെയ്ത ഒന്നും കിട്ടില്ല, ഒരു ലാഭമൊന്നുമില്ല എന്നാണ്. ചെയ്തിട്ടില്ലെങ്കിൽ എന്താവും? ചെയ്തിട്ടില്ലെങ്കിൽ പ്രത്യവായ ദോഷം വരും. ഈ ഇതിന്റെ മർമ്മം മനസ്സിലാവണമെങ്കിൽ ശാസ്ത്രത്തിൽ പോകണം. എന്താ ഇങ്ങനെ പറയണം? ചെയ്താ ഒന്നും കിട്ടില്ല എന്ന് പറയണം. ചെയ്തിട്ടില്ലെങ്കിൽ പ്രത്യവായ ദോഷം വരുന്ന വെച്ചാൽ ചെയ്ത ഒന്നും കിട്ടില്ല എന്ന് പറയുന്ന ഒരർത്ഥം, നമുക്ക് പുതിയതായിട്ട് ഒന്നും കിട്ടാനില്ല, നമുക്ക് ഒക്കെ പൂർണ്ണമുണ്ട്. ചെയ്തിട്ടില്ലെങ്കിൽ എന്താവും വെച്ചാൽ ഉള്ളതിന്റെ അനുഭൂതി നഷ്ടപ്പെടും. അതാണ് പ്രത്യവായ ദോഷം എന്ന് പറയുന്നത്. ഉള്ളതിന്റെ അനുഭൂതി ഒന്നും പുതിയതായി കിട്ടാനൊന്നുമില്ല, കിട്ടുന്നതൊക്കെ ബന്ധകാരണകമാണ്. അതുകൊണ്ട് പുതിയതായിട്ടൊന്നും കിട്ടാനില്ല. പക്ഷേ ഈ ദിവസവും ഈ പിച്ചളപാത്രം തുടച്ചു വെക്കണ പോലെ തുടച്ചു വെച്ചിട്ടില്ലെങ്കിൽ ക്ലാവ് പിടിക്കും. അതേപോലെ ചെയ്തിട്ടില്ലെങ്കിൽ പ്രത്യവായ ദോഷം എന്ന് വെച്ചാൽ ഉള്ളത് മങ്ങും. നമുക്ക് ഏർപ്പെടുന്ന പ്രസാദം, മനഃപ്രസാദം എന്ന് പറഞ്ഞാലോ പ്രസാദം മങ്ങും. അപ്പോ നമുക്ക് സിദ്ധമാണ് വസ്തു, ബോധം സദാ ഞാൻ 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 എന്ന് അനുഭവപ്പെടുന്നു. ഏകാന്തത്തിൽ ഇരിക്കുക, ഒരു ഇരുട്ടു മുറിയിൽ ഇരിക്കുമ്പോ ഒരു സംശയവുമില്ലാതെ അറിയണു ഞാനുണ്ട് ഞാൻ ഉണ്ട്. ധ്യാനിക്കാൻ ഇരിക്കുമ്പോ ചിലർ പറയുന്നു ധ്യാനിക്കാൻ പറ്റണില്ല. അപ്പൊ ഉടനെ ചോദിക്കുക, ആർക്ക് ധ്യാനിക്കാൻ പറ്റണില്ല? എനിക്ക് ധ്യാനിക്കാൻ പറ്റണില്ല. ഈ ഞാൻ എന്ന് തോന്നുന്നുണ്ട്, അവിടെയും പ്രബലമാണ്. ചിലർക്ക് ഒരു 10 മിനിറ്റ് ഇരിക്കുമ്പോഴേക്കും എണീക്കണം എന്ന് ഉള്ളെന്ന് തള്ളിച്ചു വരുമ്പോ ആർക്ക് തോന്നണു എണീക്കണം? എനിക്ക് തോന്നണം, എനിക്ക് എണീക്കണം. ആ ഒരു ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടല്ലോ, അതിനെ ശ്രദ്ധിക്കുക. എവിടെ തോന്നുന്നു, എവിടുന്ന് ഉന്തലുണ്ടാവുന്നു? ആരെങ്കിലുമൊക്കെ ശബ്ദം ഉണ്ടാക്കിയാൽ ചിലർക്ക് ദേഷ്യം വരും. ഈ ധ്യാനം, ഈ ആത്മവിചാര സാധന എല്ലാത്തിനെയും അനുകൂലമാക്കി തീർക്കും. ആരെങ്കിലുമൊക്കെ ശബ്ദം ഉണ്ടാക്കിയാൽ ദേഷ്യം വരികയാണെങ്കിൽ ആർക്ക് ദേഷ്യം വരണം? എനിക്ക് ദേഷ്യം വരണം. ഞാൻ എന്തും ഈ അഹംവൃത്തിയിൽ കൊണ്ട് നിർത്തും. അഹംവൃത്തി, അഹം സ്ഫൂർത്തി, അഹം ബോധം. ഈ അഹംവൃത്തിയെ നമ്മൾ ഗ്രഹിക്കുകയാണെങ്കിൽ ഈ അഹംവൃത്തി എവിടെ ചലിക്കുന്നു, എവിടെ പൊന്തുന്നു, എത്രോദിതേ സർവമുദേതി. അഹംവൃത്തി ഉദിച്ചു കഴിഞ്ഞാൽ മനസ്സിലുള്ള ബാക്കിയുള്ള വൃത്തികളെല്ലാം പൊന്തും. അഹംവൃത്തിയാണ് നമ്മളുടെ എക്സിസ്റ്റൻസിന്റെ സെന്റർ പോയിന്റ്. അതില്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ല. നമ്മൾ ജീവിക്കുന്നത് തന്നെ ഈ അഹംവൃത്തിയുടെ വിരട്ടത് കൊണ്ടാണ്. ഈ അഹംവൃത്തി ഉള്ളിലിരുന്ന് ഓടിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പല പ്രവൃത്തികളും ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യില്ല. പലതും ഈ അഹംവൃത്തിയുടെ ഓർഡറാണ്, ആ ഉള്ളിലിരുന്നു കൊണ്ട്. ഈ അഹംവൃത്തിയെ നമ്മൾ ശ്രദ്ധിക്കുമ്പോ നമ്മുടെ ജീവിതത്തിന്റെ തന്നെ കേന്ദ്രസ്ഥാനത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു. നമ്മള് എന്ന് നമ്മൾ ഓരോരുത്തരും പറയണത് ഈ അഹംവൃത്തിയാണ്. ആത്മാവിനെ ആരും വിശേഷിപ്പിച്ച് പറയില്ല. നമ്മള് എന്ന് പറയണത് തന്നെ ഈ അഹംവൃത്തിയാണ്. എനിക്ക് സാധിക്കണില്ല എന്നൊക്കെ പറയണത് ഈ അഹംവൃത്തിയാണ്. നമ്മളെ അത് പറ്റിക്കുകയാണ്. അതിനെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ അഹംവൃത്തി നമുക്ക് കാണാം അഖണ്ഡമായ ബോധത്തിൽ ഒരു വിച്ഛിത്തി, അനുസ്യൂതമായ ഒരു അവയർനെസ്സില് ഒരു സെപ്പറേറ്റ്നെസ്. അത് നമ്മൾ ശ്രദ്ധിക്കുമ്പോ അത് ശരീരത്തിലെ സെന്റർ പോയിന്റ് ആയിട്ട് ഹൃദയത്തിൽ എവിടെയോ ഒരു കേന്ദ്രത്തിൽ അത് അനുഭവപ്പെടുന്നു, എവിടെയോ അനുഭവപ്പെടുന്നു. ആ അനുഭവം മാത്രമാണ് നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു അനുഭവം. ബാക്കിയൊക്കെ നമ്മൾ എന്ത് ധ്യാനം ചെയ്ത് എന്ത് കണ്ടാലും എന്ത് ഒക്കെ വരും പോവും. അതുകൊണ്ടാണ് ഈ ദർശനങ്ങൾക്കൊന്നും ഇമ്പോർട്ടൻസേ കൊടുക്കാൻ പാടില്ല എന്ന്. ആളുകൾ കുറച്ച് ധ്യാനിക്കുമ്പോഴേക്കും അവർ പറയും ഞങ്ങൾക്ക് ലൈറ്റ് കണ്ടു, ശബ്ദം കേട്ടു, നീല കളർ കണ്ടു, പച്ച കളർ കണ്ടു, എന്തൊക്കെയോ പറയും. അതൊക്കെ വരും പോകും. പല ഭാവങ്ങൾ, പല ആളുകളും ഏകദേശം പകുതി മുക്കാൽ വട്ടായിട്ടാണ് നടക്കുന്നത്. അവരവർക്ക് അവരവരുടെ ഭ്രമത്തിനനുസരിച്ച് എന്തൊക്കെയോ തോന്നും. ഇതിനൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ കുഞ്ഞുസ്വാമിയെ കൂട്ടിക്കൊണ്ടുപോയ രാമകൃഷ്ണ സ്വാമി തിരുവണ്ണാമലയിൽ വന്ന ഉടനെ അദ്ദേഹത്തിന് ധ്യാനിക്കണം, തപസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വിരൂപാക്ഷ ഗുഹയിൽ പോയി ധ്യാനിക്കാനിരുന്നു. ധ്യാനിച്ച് 2-3 ദിവസം കഴിയുമ്പോഴേക്കും അദ്ദേഹത്തിന് എന്തൊക്കെയോ അനുഭവം. ആശ്രമത്തിൽ മുഴുവൻ വന്ന് ഡാം 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 ആശ്രമത്തിൽ വന്ന് എല്ലാവരോടും പറഞ്ഞു, ഞാൻ ധ്യാനിക്കാനിരുന്നപ്പോ എനിക്ക് അവിടെ ഒരു ജ്യോതിസ് കണ്ടു. ആ ജ്യോതിസ് കണ്ടപ്പോ എനിക്ക് തോന്നി ഇതിൽ എല്ലാ തീർത്ഥക്ഷേത്രങ്ങളും കാണാൻ പറ്റുമോ തോന്നി. കുംഭകോണത്തിലെ ഒരു അമ്പലം വിചാരിച്ചു അത്രേ, അത് കണ്ടു അത്രേം. പിന്നെ കൈലാസം കണ്ടു അത്രേ, എന്തൊക്കെയോ കണ്ടു. ആളുകളൊക്കെ ഭക്തന്മാരൊക്കെ ഇദ്ദേഹം പറഞ്ഞു കേട്ട് ആശ്ചര്യപ്പെട്ടു. അപ്പൊ ഭഗവാന്റെ അടുത്ത് പോയി ചിലരൊക്കെ പറഞ്ഞു, ഓ ഇതുവാ ധ്യാനം, കുംഭകോണം പാട്ടാണോ കൈലാസം, എല്ലാം അടങ്ങണം, എല്ലാം അടങ്ങണം. പോയിട്ട് കണ്ടിട്ട് വന്നോടെ. ഇതൊക്കെ ഇവിടെ ഇരുന്നുകൊണ്ട് മനസ്സുകൊണ്ടുള്ള ദർശനം. അതാണ് ഒരു ദർശനത്തിനും ഒരു ഭാവത്തിനും ഒരു ഇമോഷണൽ എക്സ്പീരിയൻസിനും വ്യക്തികൾ പദാർത്ഥം ചിന്ത ഇത് മൂന്നും ദ്വൈതമാണ്. വ്യക്തികൾ പദാർത്ഥം ചിന്ത ഈ മൂന്നെണ്ണമായിട്ടാണ് നമ്മളുടെ മനസ്സ് പിരിയുക. ഒന്നിൽ വ്യക്തികളെ കുറിച്ച് ചിന്തിക്കും, അല്ലെങ്കിൽ പദാർത്ഥങ്ങളെ കുറിച്ച് ചിന്തിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വികാരമണ്ഡലത്തിൽ ചലിച്ചുകൊണ്ടിരിക്കും. മൂന്ന് സ്വപ്നമാണ് ഈ ആത്മാ കാണുന്നത് എന്നാണ്. ദ്രവ്യങ്ങളായിട്ടും വ്യക്തികളായിട്ടും സൂക്ഷ്മമായ വികാരങ്ങളുടെ രൂപത്തിലും ഈ മൂന്നിനെയും ഉള്ളിൽ നിന്നും മൂന്ന് വിധത്തിൽ സാധന ചെയ്ത് നീക്കണം എന്ന് ഭാഗവത സിദ്ധാന്തമാണ്. ഭാവാദ്വൈതം, ക്രിയാദ്വൈതം, ദ്രവ്യാദ്വൈതം ഭാഗവതം പറയും. അതിനൊക്കെ സപ്തമസ്കന്ധത്തിൽ അതിന്റെ സാധനകളൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നു നാരദ മഹർഷി. ഈ മൂന്നിനെയും ത്രീൻ സ്വപ്നാൻ ധുനുതേ മുനിഹി എന്നാണ്. മൂന്ന് സ്വപ്നം ഈ അന്ധസത്തയെ മറച്ചുകൊണ്ടിരിക്കുന്നു. ദ്രവ്യങ്ങളൊക്കെ ഉണ്മയാണെന്നുള്ള ഒരു സത്ത, വ്യക്തികളൊക്കെ ഉണ്മയാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ വ്യക്തികളെ കുറിച്ച് അഭിപ്രായം പറയണത്, നല്ല അഭിപ്രായമോ ചീത്ത അഭിപ്രായമോ ഒക്കെ പറയണത്. അതേപോലെ ചിന്ത, ചിന്തകളുടെ മണ്ഡലത്തിലും പലതും. ഇത് മൂന്നും നമ്മളെ പിടികൂടിയിരിക്കുന്ന ഒരു വ്യാധിയാണ്. പതുക്കെ 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 പഴയ അബദ്ധം പിന്നെയും പിന്നെയും ചെയ്യും, ചെയ്യുമ്പോ ചെയ്യുമ്പോ തിരിച്ചു വന്നോളാം. പതുക്കെ പതുക്കെ ഈ ദ്രവ്യങ്ങള്, വ്യക്തിത്വം, വ്യക്തിത്വം ഒന്നിൽ നമ്മളുടെ തന്നെ വ്യക്തിത്വം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വ്യക്തിത്വം, നമ്മളുടെ വ്യക്തിത്വത്തിലുള്ള അഭിമാനം മറ്റുള്ളവരുടെ വ്യക്തിത്വമുള്ള അഭിമാനമോ ഫാസിനേഷനോ എന്തെങ്കിലുമൊക്കെ ഇത് പതുക്കെ പതുക്കെ ഉള്ളിൽ നിന്ന് നീക്കി ഭാവാദ്വൈതം, ദ്രവ്യാദ്വൈതം, ക്രിയാദ്വൈതം, കർമ്മമൊക്കെ ഞാൻ ചെയ്യണു എന്നുള്ള ഭാവം, കർത്തൃത്വം, ഈ കർമ്മവാസനകളൊക്കെ ഒഴിഞ്ഞു നീക്കാനുള്ളത്, ഇങ്ങനെ പതുക്കെ പതുക്കെ ഈ മൂന്നും മനസ്സിനെ ബഹിർമുഖമാക്കുന്നു, നമ്മുടെ സ്വരൂപത്തിനെ വിട്ടു പിരിക്കുന്നു. അപ്പോ ഈ സ്വരൂപം ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം തന്നെ പൂർണ്ണാനുഭവമാണ്. അതിൽ അപൂർണതയേയില്ല. പക്ഷെ ആ പൂർണ്ണമായ അഹം വസ്തുവിനെ, അഹംബോധത്തിനെ, സത്തയെ ജഡത്തിന്റെ പിടിയിൽ നിന്നും മാറ്റി, എന്ന് വെച്ചാൽ ദേഹത്തിൽ നിന്നും മാറ്റി കാണുക എന്നുള്ളതാണ് സാധന. നവക്തി ദേഹോ അഹമിതി പ്രസുപ്തൗ നകോപി നാഭൂവമിതി പ്രവക്തി എത്രോതിദേ സർവം ഉദേതിതസ്യ ധ്യാഹമശോദയ ജന്മദേശം. ഈ അഹങ്കാരത്തിന് ഒരു ജന്മദേശമുണ്ട് എന്നാണ് ഭഗവാൻ പറയുന്നത്. അത് എവിടുന്ന് വരുന്നു? അതാണ് ആചാര്യന്മാർ ചിലപ്പോഴൊക്കെ ചോദ്യം ചോദിക്കുമ്പോൾ നീ ആരാണ്, എവിടുന്ന് വരുന്നു, എങ്ങോട്ട് പോണു എന്നൊക്കെ ചോദിക്കുമ്പോ ഈ ഹൃദയത്തിലുള്ള ഈ ചലനത്തിനെ മാത്രമാണ് അർത്ഥമാക്കിക്കൊണ്ട് ചോദിക്കുന്നത്, വേറെ ഒന്നുമല്ല. കസ്ത്വം ശിശോത്വം കുത ആഗതോസി. ആചാര്യസ്വാമികൾ തന്നെ ഹസ്താമലകനോട് ചോദിച്ചു, കസ്ത്വം ശിശോ, നീ ആരാണ്, കുതഹ ആഗതഹ അസി, എവിടുന്ന് വരുന്നു, നീ ആരുടെയാണ്, നീ എങ്ങോട്ട് പോകുന്നു. ഈ ചോദ്യം ഒക്കെ ഈ ഉള്ളിലുള്ള ചലനത്തിനെ ഉദ്ദേശിച്ചാണ്, ആ ചലനത്തിനെ ഉദ്ദേശിച്ചുള്ള ചോദ്യമാണ്. അതാണ് എത്രോദിതേ, ഈ അഹങ്കാരം ഉദിക്കുമ്പോ എല്ലാം ഉദിക്കുന്നു. അഹങ്കാരത്തിന്റെ ജന്മമാണ് നമ്മളുടെ ജന്മം. ആത്മാവിന് ജനനവുമില്ല, മരണവുമില്ല, ജനിക്കണതും മരിക്കണതും ഒക്കെ ഈ അഹങ്കൃതിയാണ്. നമ്മുടെ മഹർഷിക്ക് ആദ്യമായിട്ട് ജയന്തി ആഘോഷിക്കാൻ ഭക്തന്മാരൊക്കെ കൂടെ പുറപ്പെട്ടപ്പോ അദ്ദേഹം പറഞ്ഞത് ഇതാണ്, ഈ ഞാൻ എവിടെ ജനിച്ചു എന്ന് അന്വേഷിച്ച്, തന്റെ മൂലത്തിനെ അന്വേഷിച്ച് അവിടെ ഇരുന്നാൽ, സയേവ ജാതഹ സ നിത്യജാതഹ നവോ നവോയം സതതം മുനീന്ദ്രഹ. ഞാൻ ജനിച്ചു എന്ന് തോന്നുമ്പോ സ്വമൂലേ കസ്മാദ് അഹമിത്യുദാരഹ, താൻ എവിടുന്ന് എവിടുന്ന് പൊന്തി എന്നുള്ളത് വിചാരം ചെയ്ത് അവിടെ ലയിക്കുന്നതാണ് യഥാർത്ഥ ജനനം. എന്നുവെച്ചാൽ ആത്മസാക്ഷാത്കാരമാണ് ജനനം. ആത്മസാക്ഷാത്കാരത്തിന് തന്നെ സന്യാസം എന്നും പറയണം. സന്യാസിക്ക് സന്യാസമാണ് ജന്മ ഡേറ്റ്. പിന്നെ അവർക്ക് പിറന്നാളൊന്നുമില്ല, പിറന്നാളും മരിക്കുന്ന നാളും ഒന്നും ഓർക്കില്ല, അതോടെ കഴിഞ്ഞു. അതുകൊണ്ടാണ് സന്യാസം എടുക്കുമ്പോ അതോടുകൂടെ പിണ്ഡം, ആത്മപിണ്ഡവും വയ്ക്കും, അഷ്ടശ്രാദ്ധമൊക്കെ ചെയ്ത് ആത്മപിണ്ഡം വയ്ക്കും. അതൊക്കെ സിംബോളിക്കാണ്. എന്താന്ന് വെച്ചാൽ ആള് മരിച്ചു എന്ന് ഉറപ്പിക്കാണ്. ഇനി അവർക്ക് ശ്രാദ്ധാദി കർമ്മങ്ങളോ പിറന്നാൾ മുതലായിട്ടുള്ള ക്രിയകളോ ഒന്നുമില്ല. ഒക്കെ തന്നെ ശരീരത്തിനെ സംബന്ധിച്ചാണല്ലോ. വീണ്ടും വീണ്ടും ശരീരം ഞാനാണെന്ന് തോന്നിപ്പിക്കുമ്പോഴല്ലേ ഇതൊക്കെ ഉള്ളൂ. ശരീരവുമായി സംബന്ധമില്ലാത്ത അവർക്ക് പിറന്നാൾ എവിടെ, ജനനം എവിടെ, മരണബോധ എവിടെ? അതാണ് ചന്ദ്രശേഖര ഭാരതി സ്വാമിയുടെ 60th പിറന്നാളിന് എന്തൊക്കെയോ ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹം ഒരു കാരണവശാൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ സമ്മതിക്കില്ല, നിങ്ങൾ എന്ത് ചെയ്താലും ശരി, മഠാധിപതിയാണെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ചെയ്യണത്, പക്ഷെ മഠാധിപതി എന്നുള്ളതിനേക്കാളും ആദ്യം ഞാൻ സന്യാസിയാണ്, പിന്നെയാണ് മഠാധിപതി. അതുകൊണ്ട് സന്യാസധർമ്മമാണ് എനിക്ക് മുഖ്യം, സന്യാസിക്ക് ജനനം എവിടെ, മരണം എവിടെ, ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നൊന്നു. അപ്പൊ അവര് പറഞ്ഞു, ലോകക്ഷേമത്തിന് വേണ്ടി എന്തോ യാഗം യജ്ഞവും ഒക്കെ ചെയ്യും, അപ്പൊ നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ, ഞാൻ വരില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം വന്നതേയില്ല, ആ സീനിലേക്കേ വന്നില്ലേ. എന്താന്ന് വെച്ചാൽ ലോകം നമ്മളോട് പറയും, നീ ജനിച്ചു ജനിച്ചു പറയും, നമ്മള് ലോകത്തിനോട് നമ്മൾ ജനിച്ചു എന്ന് അക്സെപ്റ്റ് ചെയ്യരുത് എന്നാണ്. സ്വാമി രാമതീർത്ഥൻ പറയും, നോ വൺ ഇൻ ദ വേൾഡ് കാൻ എവർ കൺവിൻസ് രാമ ദറ്റ് ഹീസ് എവർ ബോൺ. ലോകം നമ്മളെ ശരീരത്തിന് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും, ഓ കറുത്തുപോയല്ലോ, വെയിലത്ത് ഒരുപാട് അലഞ്ഞു നടക്കണുണ്ടോ, വളരെ മെലിഞ്ഞു. അവര് സ്നേഹം കൊണ്ട് പറയാണ്, വളരെ മെലിഞ്ഞു. അപ്പോഴൊക്കെ ഓർത്തോളണം, ന ശുക്ലം ന കൃഷ്ണം ന രക്തം ന പീതം ന കുബ്ജം ന പീനം ന ഹ്രസ്വം ന ദീർഘം ന രൂപം തഥാ ജ്യോതിരാകാരകത്വാ തദേകോ വശിഷ്ട ശിവ കേവലോഹം. ഞാൻ വെളുത്തവനല്ല, ഞാൻ കറുത്തവനല്ല, ഞാൻ ചുവന്നു തൊടുത്തിട്ടുള്ളവനല്ല, ഞാൻ കുള്ളനല്ല, ഞാൻ ഉയരം കൂടിയവനല്ല, ഞാൻ തടിച്ചവനല്ല, ഞാൻ മെലിഞ്ഞവനല്ല. എന്റെ രൂപം ഒരു ഫോട്ടോ കാണിച്ചിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മള് വലിയ വലിയ സന്യാസികൾ പോലും മയങ്ങിപ്പോണ കാര്യമാണ്. ഫോട്ടോ ഒക്കെ എടുത്തിട്ടേ ഫോട്ടോ അവരുടെ ഫോട്ടോയിൽ തന്നെ ഒരു ഭ്രമം വരും. ശരീരത്തിന്റെ ഈ ഐഡന്റിറ്റി എത്രയോ ജന്മങ്ങളായിട്ട് നമ്മളുടെ ഉള്ളിൽ ഇൻഗ്രെയിൻഡ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോ ഫോട്ടോ നന്നായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഓ ഇരിക്കട്ടെ എടുത്തു വെക്കണം തോന്നുന്നു നമുക്ക്. നമ്മളെ അറിയാതെ ഈ ഒരു ഭ്രമം നമ്മളുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് അങ്ങനെ കാണുമ്പോ എന്നാ രൂപം, ഈ രൂപം എന്റെ രൂപമല്ല. എന്റെ രൂപമാണെങ്കിൽ എനിക്ക് അറിയണമല്ലോ, ഫോട്ടോ നോക്കിയാലേ അറിയുള്ളൂ, കണ്ണാടി നോക്കിയാലേ അറിയുള്ളൂ. എന്ന രൂപം തഥാ ജ്യോതിരാകാരകത്വാത് സ്വയം പ്രകാശസ്വരൂപമായ ഒരു ജ്യോതിസാണ് ഞാൻ. തദേകോവശിഷ്ട ശിവ കേവലോഹം. എല്ലാം ഇതല്ല അതല്ല എന്ന് തള്ളിക്കളയുമ്പോ തള്ളാനും കൊള്ളാനും കഴിയാതെ അവശേഷിക്കുന്ന ശിവം, ശുദ്ധമായ പ്രജ്ഞ ബോധം, ആ ജ്യോതിസാണ് ഞാൻ, അതാണ് എന്റെ സ്വരൂപം എന്ന്. ഇതൊക്കെ ലോകം നമ്മളെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ ശ്രമിക്കുമ്പോ ആ ഹിപ്നോട്ടിസത്തിൽ വീഴാതിരിക്കാനാണ് ആചാര്യന്മാർ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കണം. ഇത് ഓർമ്മ വെച്ചുകൊണ്ട് ഓരോന്നും ഉള്ളില് പുറമേക്കതൊന്നും ഇപ്പൊ പറഞ്ഞുകൊണ്ട് നടക്കണ്ട. അപ്ലിക്കേഷൻ ആരെങ്കിലും ചോദിച്ചാൽ ഗവൺമെന്റ് ഓഫീസിൽ അച്ഛൻ ആരാണ് അമ്മ ആരാണെന്ന് ചോദിച്ചാൽ എന്നെ മാതാ പിതാവാന ദേവാ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ വ്യവഹാരത്തിന് എല്ലാം ഉള്ള പോലെ നടിച്ചു. എന്താണെന്ന് വെച്ചാൽ ശരീരം ലോകത്തിൽ വ്യവഹരിക്കുന്നു, ശരീരം ലോകത്തിൽ ഇരിക്കട്ടെ, നമ്മൾ ശരീരത്തിൽ ഇല്ലാതിരുന്നാൽ മതി. ശരീരത്തിന്റെ ധർമ്മത്തിന് ലോക വ്യവഹാരമൊക്കെ നടക്കട്ടെ, എല്ലാം ഉള്ള പോലെയും. അതാണ് ആചാര്യസ്വാമി തന്നെ എവിടെയോ ഒരിടത്ത് ഭാഷ്യത്തിൽ പറയുന്നു, വർണ്ണാശ്രമ ധർമ്മങ്ങളും അതും ഇതുമൊക്കെ തന്നെ ശരീര സംബന്ധമാണ്. വർണ്ണാശ്രമാചാര ധർമാഹ നമേ ധാരണാ ധ്യാനയോഗാദയോപി. എനിക്ക് വർണ്ണമോ ആശ്രമധർമ്മമോ ധാരണയോ ധ്യാനമോ യോഗമോ ഒന്നും തന്നെ ഇല്ല എന്ന്. ഇതൊക്കെ അനാത്മാശ്രയമാണ്. അനാത്മാവായിട്ടുള്ള ശരീരത്തിനെ ഉദ്ദേശിച്ചും അകത്തുള്ള കർത്താവായിട്ടുള്ള അഹങ്കാരത്തിനെ ഉദ്ദേശിച്ചുമാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇതൊന്നും എന്നെ ബാധിക്കില്ല എന്ന് അറിഞ്ഞിട്ട് ആ ശരീരം ഏതേത് വംശത്തിലിരിക്കുന്നോ, ഏതേത് വർണ്ണത്തിലിരിക്കണോ, ഏതേത് ആശ്രമത്തിലിരിക്കണോ, അതിന്റെ അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നാലും ഉള്ളിൽ അല്പം പോലും ഞാൻ ചെയ്യണു എന്നോ എനിക്ക് ഉണ്ടാവണു എന്നോ ഈ ഭാവമില്ലാതെ ഭംഗിയായിട്ട് ശരീരത്തിന്റെ ധർമ്മം ശരീരം ചെയ്തുകൊണ്ട് അകമേ ഇരിക്കാൻ കഴിയുന്ന. എന്തായാലും ലോകത്തിൽ ശരീരം അതിന്റെ വഴിക്ക് പോവും, അത് ഏത് വംശത്തിൽ ജനിച്ചിരിക്കണോ അത്. അതാണ് ചന്ദ്രശേഖര ഭാരതി സ്വാമികൾ ഒരു ദിവസം പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു ഭക്തൻ ചോദിച്ചു, സ്വാമി ഈ ഇത്രയധികം വേദാന്തജ്ഞാനം പ്രബലമായിരുന്നു അങ്ങ് എന്ത് പൂജ എങ്ങനെ ചെയ്യണു? ഇപ്പൊ സ്വാമി ചോദിച്ചു പിന്നെ ഞാൻ എന്ത് ചെയ്യും, അദ്ദേഹം ചോദിച്ചു അത്ര അതെ ഇത്രയേ ഉള്ളൂ ആ ചോദ്യത്തിൽ എല്ലാം അടക്കം, പിന്നെ ഞാൻ എന്ത് ചെയ്യും. ശരീരം ജ്ഞാനം ഉണ്ടായാലും അജ്ഞാനം ഉണ്ടായാലും അത് എന്തോ പ്രവർത്തിക്കും. ജ്ഞാനം ഉണ്ടാവുന്നതിനു മുമ്പ് സീരിയസ് ആയിട്ട് പ്രവർത്തിക്കും, ജ്ഞാനം ഉണ്ടായ ശേഷവും താൻ എന്ത് സ്വഭാവത്തിനനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരുന്നു അതേ സ്വഭാവത്തിൽ സംഘമില്ലാതെ അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് രണ്ട് ഗുണം, ഒന്ന് ലോകത്തിലുള്ള ബാക്കിയുള്ളവര് അദ്ദേഹമേ ചെയ്യണില്ല ഞാൻ വിട്ടുകളയാന്ന് പറഞ്ഞു വിട്ടുകളയില്ല, രണ്ട് അവരുടെ ശരീരത്തിന് ഇനിയിപ്പോ പുതിയൊരു ഡിസിപ്ലിൻ വരുത്തണമെങ്കിൽ ഒരു അഹങ്കാരം വേണം, ഇത് പാടില്ല മാറ്റണം എന്ന് പറഞ്ഞ് ശരീരത്തിൽ ഒരു അഭിമാനം ഉണ്ടെങ്കിലേ മാറ്റാൻ പറ്റുള്ളൂ. അവർക്ക് ആ അഭിമാനം നഷ്ടപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ശരീരം ഓടുന്ന ട്രാക്കിൽ ഓടിക്കൊണ്ടേയിരിക്കും. ഫാന് ഓഫ് ചെയ്താലും ചുറ്റണ പോലെ കുറച്ചു നേരത്തേക്ക്. അതുപോലെ പ്രാരബ്ധം കഴിഞ്ഞാലും ആ ശരീരം പ്രാരബ്ധത്തിനനുസരിച്ച് ചുറ്റിക്കൊണ്ടിരിക്കും, അതൊന്നും തടസ്സപ്പെടില്ല. പക്ഷെ അകമേക്ക് യാതൊന്നും ബാധിക്കാത്ത സ്ഥിതി, യാതൊന്നും ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്ന അവസ്ഥകൾ പോലും സ്പർശിക്കാത്ത. ന ജാഗ്രൻ നമേ സ്വപ്നകോവാ സുഷുപ്തി ന വിശ്വോ നവാ തൈജസ പ്രാജ്ഞകോവാ അവിദ്യാത്മകത്വാ ത്രയാണാം തുരീയ തദേകോവശിഷ്ട ശിവ കേവലോഹം. ന ശാസ്ത ന ശാസ്ത്രം ന ശിഷ്യോ ന ശിക്ഷ ന ചത്വം ന ചാഹം ന ചായം പ്രപഞ്ച സ്വരൂപാവബോധാത് വികൽപാ സഹിഷ്ണു തദേകോവശിഷ്ട ശിവ കേവലോഹം. ഞാൻ ആ ശുദ്ധ ശിവമാണെന്നുള്ള നിർവികൽപ അനുഭവത്തിൽ ഒരു വ്യതിചലനമില്ലാതെ നിൽക്കുന്നു ഒരു ജീവൻ മുക്ത പുരുഷൻ. ഒരു വ്യതിചലനമില്ലാതെ ആ സ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് തന്നെ ശരീരം ലോകത്തിൽ എന്തെന്ത് വ്യവഹാരം ചെയ്യുന്നോ ചെയ്യണമോ അതാത് വ്യവഹാരം ചെയ്തുകൊണ്ടുമിരിക്കും. ഇവിടെ ശിവം എന്നൊക്കെ പറയുമ്പോ അഹങ്കാരം എവിടുന്ന് ഉദിച്ചു എന്ന് ജന്മദേശം അന്വേഷിച്ചു നോക്കിയാൽ അവിടെ പ്രകാശിക്കുന്നതാണ് ശിവം. ഈ ജന്മദേശത്തിനെ അന്വേഷിക്കുന്നതിനാണ് കമലാലയത്തിൽ ജനിച്ചാൽ മുക്തി എന്ന് പറയണത് എന്ന് അന്ന് പറഞ്ഞത്. കമലാലയത്തിൽ ജലിക്കൽ എന്താണ്? ഹൃദയമാവുന്ന താമരയിൽ താൻ അടങ്ങൽ. ചിദംബരത്തിനെ ദർശിച്ചാൽ മുക്തി എന്ന് വെച്ചാൽ ചിദംബരം, ചിതാകാശം, ചിതാകാശത്തിൽ നടനമാടുന്ന ആ ചിദ്വിലാസത്തിനെ ദർശിച്ചാൽ മുക്തി, കാശിയിൽ മരിച്ചാൽ മുക്തി എന്ന് വെച്ചാൽ യാഗമേ ഏർപ്പെടുന്ന പ്രകാശമാണ് കാശി. കാശി എന്നുള്ള വാക്കിന് തന്നെ പ്രകാശം എന്നർത്ഥം. ആ പ്രകാശമാനമായ ഹൃദയന്തരംഗത്തിൽ സകല വാസനകളും അഹങ്കാരവും മരിക്കുകയാണെങ്കിൽ മുക്തി. അരുണാചലത്തിനെ സ്മരിച്ചാൽ മുക്തി എന്ന് പറഞ്ഞാൽ ചലിക്കാത്ത ആ സ്ഥിതിയെ ഹൃദയത്തിൽ വിടാതെ നിർത്തുന്നതാണ് അരുണാചല സ്മരണം. അപ്പൊ അരുണാചല സ്മരണാത് മുക്തി. ഈ നാലെണ്ണവും ആന്തരികമാണ്, ബാഹ്യവുമാണ് ആന്തരികവുമാണ്. ബാഹ്യമായിട്ടുള്ളത് അതാത് തീർത്ഥക്ഷേത്രത്തിൽ പോയി നേടിക്കൊള്ളണം, ആന്തരികമായിട്ടുള്ളത് ഇവിടെ തന്നെ നേടണം, നമ്മളുടെ ഉള്ളിൽ നടക്കേണ്ടത്. അതാണ് ഈ നാല് മഹാ ക്ഷേത്രങ്ങൾക്കും ഉള്ള വൈശിഷ്ട്യത്തിന്റെ ആന്തരാർത്ഥം. ഇനി ബാക്കി ഉള്ള ശ്ലോകം ഓർമ്മ വെച്ചുള്ള, നമ്മൾ എവിടെ നിർത്തി എന്ന് ഓർമ്മ വെച്ചുള്ള ബാക്കി ശ്ലോകം നമ്മൾ അതാത് സ്ഥലത്തുനിന്ന് തുടങ്ങണം. 26-ാമത്തെ ശ്ലോകത്തിൽ നിന്നും അടുത്ത പ്രാവശ്യം തുടങ്ങണം. വളരെ പ്രധാനമായ ശ്ലോകങ്ങൾ ഇനി വരാൻ പോകുന്നു. ഭഗവാൻ ഈ വിചാരമാർഗത്തിനെ പറയുന്ന ശ്ലോകങ്ങളൊക്കെ തന്നെ 30, 31 മുതലായിട്ടുള്ള ശ്ലോകങ്ങൾ ഇനി വരാൻ പോകുന്നു. കൂപേ യഥാ ഗാഢജലേ തദാന്തഃ എന്ന് പറഞ്ഞ് നിമജ്ജനവിദ്യ എന്ന് പറഞ്ഞ് ഭഗവാൻ പറയണതൊക്കെ ഇനി വരാൻ പോകുന്നു. അത് നമ്മൾ അടുത്ത പ്രാവശ്യം കാണാം. അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ലാഭനീഹ പരലാഭമിലനയുറ്റ് ലാഭമെന്നുറ്റനൈ അരുണാചല വരുംപടി ചൊല്ലിലെ വന്ദൻ പടിയള വരും തിടും തലൈ വിധി അരുണാചല വാവെൻകം പുക്കും വാഴ്വരുളൻറേയൻ വാഴ്വിഴന്തേൻ അരുൾ അരുണാചല വിട്ടിടിർ കഷ്ടമാം വിട്ടിടാതുനയുയിർ വിട്ടിട അരുൾ പുരി അരുണാചല വീടു വിട്ടീർത്തുള്ള വീടു പുക്കു പയ്യവുൻ വീടു കാട്ടിനൈ അരുൾ അരുണാചല വെടിത്തിടാതുന്നരുൾ വെളി വീട്ടനെ കാ അരുണാചല വേദാന്തത്തെ വേറ വിളങ്കും വേദ പൊരുളരുൾ അരുണാചല വൈതലൈ വാഴ്ത്താ വൈത്തരുൾ കുടിയ വൈത്തനൈ വീടാതരുൾ അരുണാചല ഇപ്പോൾ അൻപുരുവു നിലനൈ അൻപാ കരത്തരുൾ അരുണാചല അൻപോടും അരുൾ കണ്ണി പട്ടേനുണ്ണരുൾ വലൈ തപ്പുമോ അരുണാചല ചിന്തി തരുൾ പട ചിലന്തി പോൽ കട്ടി ശിരയിട്ടുണ്ടനൈ അരുണാചല അൻപോടു നാമം കേളൻവർ തന്നൻപ കൺവനായിട അരുൾ അരുണാചല എൻപോലും ദീനറയിൻപുര കാത്ത് നീ എന്നാളും വാഴ്ന്നരുൾ അരുണാചല ുരു കൺപർ തമ്മിൻ സ്വർഗൊൾ ചെവിയുമെൻ പുൻമൊഴി കൊള അരുൾ അരുണാചല പൊറുമയംബൂധര പുൻ സൊല്ലൈ നൻ സൊല്ല പൊറുത്തരുളിഷ്ടം പിൻ അരുണാചല മാലയണി തരുണാചല രമണയൻ മാലയണി തരുൾ മാലയണി തരുണാചല രമണയൻ മാലയണി തരുൾ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചലം വാഴി അൻപകളും വാഴി അക്ഷരമണമാലൈ വാഴി. ഇതില് ഭഗവാൻ അരുണാചല ശിവനോട് ഒരു പാട്ടിൽ പറയുന്നു, ഞാൻ ഏറ്റവും വലിയ രഹസ്യത്തിനെ ഞാൻ പുറമേക്ക് തുറന്നുവിട്ടു, എന്നോട് കോപിക്കരുത് എന്നാണ്. വെളിവിട്ടേൻ ഉൻ ശയൽ വെറുത്തിടാതു അരുൾ വെളിവിട്ടനെ കാ അരുണാചല, രഹസ്യത്തിന്റെ പെട്ടി പൊട്ടിച്ചു എന്നാണ്. അതുകൊണ്ട് എന്നോട് വെറുത്തു പോവാതെ അവിടുത്തെ കൃപ ചെയ്ത് എന്നെ രക്ഷിക്കണം എന്നാണ്. വെളിവിട്ടേനും ശയൽ വെറുത്തിടാതും നരുൾ വെളിവിട്ടനേക്കാ അരുണാചന. യഥോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാതവേഷ്ടം കുറുമാം തഥൈവ ത്വാം ആത്മനാഥം രമണം ഭജാമി. മറ്റൊരു പാട്ടില് ഇതേപോലെ ഭഗവാൻ പറയുന്നു, ഇവിടെ ഞാൻ സീക്രട്ട് പുറത്തു വിട്ടു എന്ന് പറയുന്നു. മറ്റൊരു പാട്ടില് പറയുന്നു, ഒന്നും അറിയാതെ തിരിച്ചുവിയിൽ ജനിച്ച് സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്ന എന്നെ പിടിച്ചു കൊണ്ടുവന്ന് തന്റെ ഈ രഹസ്യ അനുഭവത്തിനെ തനിക്ക് തന്ന് ലോകത്തിൽ മുഴുവൻ ഈ ആത്മവിദ്യ തഴച്ചു വളരാനായിട്ട് തന്റെ പാദത്തിന്റെ ചുവട്ടിൽ എന്നെ പിടിച്ചുകൊണ്ടുവന്നിരുത്തി എന്നാണ്. പുവിക്കുൾ പൊങ്കിടും പുവിച്ചൊപ്പുങ്കവൻ. ആ പാട്ട് തന്നെ വളരെ വിഷമമായിട്ടാണ് ഭഗവാൻ എഴുതിയിരിക്കുന്നത്. എന്താന്ന് വെച്ചാൽ ഒരിടത്തും ഭഗവാൻ തനിക്കൊരു മിഷൻ ഉള്ളതായിട്ട് പറഞ്ഞിട്ടേ ഇല്ല. അത് പുറത്തു വിടാതെ വിടുന്ന പോലെ പുവിക്കുൾ പൊങ്കിടും പുവിച്ചൊപ്പുങ്കവൻ പുരിക്കുൾ പുണ്യൻ ചുഴിക്കുൾ സുന്ദരൻ സുന്ദരൻ സതിക്ക് ഉത്പന്നനം തലത്തിൽ തുൻപുറും. ഈ ലോകത്തില് വിഷമിക്കുന്നവർക്ക് അവർക്ക് അനുഭവം ഉണ്ടാവാനായിട്ട് സംസാരത്തിൽ നിന്ന് കരകറയാനായിട്ട് തലത്തിൽ തുൻപുറും പടിക്ക് തന്നുളം തഴയ്ക്ക് ജഗത്തിൽ തന്മയം ചെഴിക്ക് ചിന്മയം തഴയ്ക്ക് തന്മയം ചെഴിക്ക് തൻപദം എനക്ക് തന്തനം. തന്റെ പദത്തിനെ ഒന്നും ഞാൻ നേടിയെന്നോ തപസ് ചെയ്യോ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ്. തൻ പദം ജഗത്തിൽ തന്മയം തഴയ്ക്ക് ജഗത്തില് തന്മയം തഴച്ചു വളരാനായിട്ട് ചെഴിക്ക് എന്ന് വെച്ചാൽ ടു ഫ്ലറിഷ് തൻ പദം എനക്ക് തന്തനം എന്നാണ്. തന്റെ പദത്തിനെ എനിക്ക് ഭഗവാൻ തന്നു എന്നാണ്. ആ കൃപാ ശക്തി എന്നെ വലിച്ചുകൊണ്ടുവന്ന് തനിക്ക് തന്നു എന്നാണ്. അപ്പോ അങ്ങനെ നമ്മള് ഗുരുതത്വത്തിനെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ കൂടുതൽ സ്വതന്ത്രരുമാവും. അപ്പൊ അതിനിട്ട് പിടിയിലേക്ക് നമ്മൾ വിട്ടുകൊടുത്താൽ മതി, അത് പ്രകാശിപ്പിക്കും. വാങ്ങുക എന്നുള്ളതിനും തരുക എന്നുള്ളതിനും വ്യത്യാസമുണ്ടല്ലോ. വാങ്ങുക എന്ന് പറയുമ്പോൾ അഹങ്കാരത്തിനാണ് പ്രാമുഖ്യം, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വേണം വാങ്ങാൻ. തരുക എന്ന് പറയുമ്പോൾ അവിടെ അഹങ്കാരത്തിന് ഒരു ചലനവുമില്ല, അത് കൃപയ്ക്കാണ് പ്രാമുഖ്യം. അതാണ് ഈ ശ്ലോകത്തിൽ കൃപാതത്വത്തിനെ പറയാ. നമ്മള് അടങ്ങിക്കൊടുത്താൽ മതി, അടങ്ങിക്കൊടുത്താൽ ഒക്കെ നടന്നുള്ളൂ. ഇത് കേട്ടിട്ട് എനിക്ക് ചെയ്യാൻ പറ്റണില്ല എന്നുള്ള വിഷമമൊന്നും വേണ്ട. ഏത് ശക്തി നമ്മളെ കേൾക്കാൻ വെച്ചുവോ ആ ശക്തിയുടെ ചുമതലയാണ് നമ്മളെ അനുഭവിക്കാൻ വയ്ക്കുന്നത്. അതിന് അടങ്ങിക്കൊടുക്കുന്നതാണ് സാധനം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി ഹര നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ.
ശാക്യോന്തേവാസിനമനുശാസ്തി സത്യം വദ ധർമ്മം ചര സ്വാധ്യായാന്മാ പ്രമദഃ ആചാര്യായ പ്രിയം ധനമാഹൃത്യ പ്രജാതന്തും മാ വ്യവച്ഛേത്സീഃ സത്യാന്ന പ്രമദിതവ്യം ധർമാന്ന പ്രമദിതവ്യം കുശലാന്ന പ്രമദിതവ്യം ഭൂത്യൈന പ്രമദിതവ്യം സ്വാധ്യായ പ്രവചനാഭ്യാന്ന പ്രമദിതവ്യം മാതൃദേവോ ഭവ പിതൃദേവോ ഭവ ആചാര്യദേവോ ഭവ.